Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ചത്തെ ദിവ്യബലി മധ്യെ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6:7-13 വാക്യങ്ങൾ.
അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു.
ഇന്നത്തെ വചനഭാഗം വിളിയെക്കുറിച്ചാണ്, ദൈവവിളിയെക്കുറിച്ചാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വിളിയിൽ നിന്നാണ് ജീവിത ദൗത്യമുണ്ടാകുന്നത്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവിടുത്തേക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, ധാരണയുണ്ടായിരുന്നു. അവരെ ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പറഞ്ഞയക്കണം എന്ന്. അയക്കപ്പെട്ടവരുടെ ജീവിത ദൗത്യത്തിന്റെ ഉൾപ്പൊരുളുകളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാം. ജീവിതത്തിൽ സമാശ്വാസത്തിന്റെ ശുശ്രൂഷയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം, ജീവിത കുരിശുകൾ വഹിക്കുവാനുള്ള സന്നദ്ധത, പ്രാർത്ഥനാ ചൈതന്യം, ഇവ മൂന്നും അയക്കപ്പെട്ടവരുടെ ഭാഗധേയമാണ്. വിപ്രവാസത്തിന്റെ ഇരുളിൽ കഴിയുന്ന ജനതയ്ക്ക് യേശയ്യാ പ്രവാചകനാണ് പ്രത്യാശയുടെ സന്തോഷം പകർന്നുകൊടുത്തത്. ജെറൂസലേമേ, ഇതാ സമാശ്വാസത്തിന്റെ നാളുകൾ ആസന്നമായിരിക്കുന്നു. ദുഃഖവും ഭീതിയും മറന്ന് പ്രത്യാശയുള്ള സന്തോഷത്തോടെ ജീവിക്കാൻ പ്രവാചകൻ ഇതാ ആഹ്വാനം ചെയ്യുന്നു. ജെറൂസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആർത്ത് ആനന്ദിച്ച് ഉല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമർക്കുവിൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ദൈവമായ കർത്താവ് ജെറൂസലേമിന്റെ മേൽ അവിടുത്തെ കാരുണ്യവും സമാശ്വാസവും വർഷിക്കും എന്ന സദ്വാർത്ഥയാണ് ഇവിടെ സന്തോഷ കാരണമാകുന്നത്. ദൈവത്തിന്റെ കാരുണ്യാതിരേകത്തിന്റെയും സമാശ്വാസത്തിന്റെയും പ്രത്യാശ പകരുന്നതും ഏവരിലും സമാധാനവും സന്തോഷവും വർഷിക്കപ്പെടുന്നതുമായ നാളുകളെക്കുറിച്ചാണ് പ്രവാചകൻ, യേശയ്യാ പ്രവാചകൻ ജനത്തെ അനുസ്മരിപ്പിച്ചത്. ഇതുപോലെ പ്രത്യാശയുടെ സാന്ത്വനവും സന്തോഷവും കാരുണ്യവും ജനങ്ങളെ അറിയിക്കുവാനാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം ഓർപ്പിക്കുന്നുണ്ട്. ദൈവം അവിടുത്തെ കാരുണ്യവും സ്നേഹവും നമ്മിൽ ധാരാളമായി ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് നാം മറ്റുള്ളവരോടും കാണിക്കണം, നാം മറ്റുള്ളവർക്കും പകർന്നുകൊടുക്കണം. ജനങ്ങളുമായി, നമ്മുടെ സഹോദരങ്ങളുമായി അത് പങ്കുവയ്ക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്രൈസ്തവരുടെ ജീവിത ദൗത്യം. പ്രത്യാശയുടെ വചസ്സുകൾ ഇന്നും ജനങ്ങൾക്ക് ആവശ്യമാണ്. അവരുടെ ഹൃദയങ്ങളെ ഊഷ്മളമാക്കുന്നതും പ്രത്യാശയുണർത്തുന്നതും നന്മയിലേക്ക് അവരെ ആകർഷിക്കുന്നതുമായ വാക്കുകൾക്കായി അവർ കാതോർത്തിരിക്കുകയാണ്. ജനതകൾക്ക് മുൻപിൽ ദൈവീക കാരുണ്യത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും സാക്ഷികളാകാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. ദൈവീക സമാശ്വാസം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്തൊരാനന്ദമാണ് അത് നമുക്ക് തരുന്നത്, മറ്റുള്ളവർക്ക് നൽകുന്നത്. സന്തോഷം ജീവിത ലക്ഷ്യമല്ല, ഒരവസ്ഥയാണ്. ദൈവത്തിൻ്റെ സമാശ്വാസം പങ്കുവയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദത്തിൻ്റെ അവസ്ഥയാണ്, ആനന്ദ മുഹൂർത്തമാണത്. വിളിക്കപ്പെട്ടവരുടെ ജീവിത ദൗത്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും രണ്ടാമത്തെ അടയാളം കുരിശാണ്, ക്രിസ്തുവിൻ്റെ കുരിശാണ്. കുരിശു വഹിക്കുവാനുള്ള സന്നദ്ധതയാണത്. സുവിശേഷത്തിന്റെ അപ്പസ്തോലിനുള്ള അടിസ്ഥാന അടയാളമായി പൗലോശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നതും കുരിശു തന്നെയാണ്, ക്രിസ്തുവിന്റെ കുരിശാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവിടുത്തെ പ്രതിലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. തന്റെ പ്രേഷിത ദൗത്യത്തിൽ അപ്പസ്തോലൻ ക്രിസ്തുവിന്റെ കുരിശിനെ പ്രതി ക്ഷീണവും യാതനകളും പരാജയങ്ങളും അപമാനങ്ങളും ഏറെ അനുഭവിച്ചു. ക്രൂശിതന്റെ തിരുമുറിപ്പാടുകളെക്കുറിച്ച് ശ്ലീഹ പ്രസ്താവിക്കുന്നത് അത് വിജയത്തിന്റെ, ക്രിസ്തുവിലുള്ള വിജയത്തിന്റെ മേലൊപ്പാണ് എന്നാണ്. പ്രതിസന്ധികളുടെ കൂരിരുട്ടിൽ ദൈവീക പ്രഭയുടെയും രക്ഷയുടെയും പൊൻപുലരിയിത ക്രിസ്തുവിന്റെ കുരിശിൽ വിരിഞ്ഞിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു എന്ന് ശ്ലീഹ പ്രഘോഷിക്കുന്നു. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങളാണ് സഭാദൗത്യത്തിന്റെ ഹൃദയസ്പന്ദനമായി മാറുന്നത്. നേട്ടങ്ങളുടെ ലൗകിക കാഴ്ചപ്പാടും പീഡനങ്ങളിൽ ഉതിരുന്ന നിരാശയുടെ മനോഭാവവും രണ്ടും നാം ഒരുപോലെ വെടിയേണ്ടതാണ്. സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന്റെ മാനദണ്ഡം മാനുഷികമായ വിജയാപജയങ്ങളുടെ അളവല്ല, മറിച്ച് ക്രിസ്തുവിന്റെ കുരിശിനോട് സാരൂപ്യപ്പെടുന്ന യുക്തിയാണത്. സ്വയം ത്യജിച്ച് ശൂന്യവത്കരിച്ച് സ്വാർത്ഥത വെടിഞ്ഞിറങ്ങുന്ന യുക്തിയാണത്. ഇത് ക്രിസ്തുവിലുള്ള യുക്തിയാണ്, ഇത് ക്രിസ്തുവിന്റെ കുരിശാണ്. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരുത്തുന്നതിലോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. കുരിശിലെ പരമോന്നതയാഗത്തിൽ നിന്നും ഉതിരുന്ന സ്നേഹവും കാരുണ്യത്തിലുമാണ് നാം പുനർജനിക്കുന്നതും ക്രിസ്തുവിന്റെ നവസൃഷ്ടിയായി പരിണമിക്കുന്നതും. ഇനി സുവിശേഷ പ്രഘോഷകന്റെ ജീവിതത്തിന് അനിവാര്യമായ മൂന്നാമത്തെ ഘടകം പ്രാർത്ഥനയാണ്. ക്രിസ്തു അവരോടിങ്ങനെ പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന്. കർത്താവിന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ വിളിക്കുന്നത് പരസ്യം ചെയ്തോ നിർബന്ധിച്ചോ കാലുപിടിച്ചോ അല്ല. ദൈവമാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് അവരെ അയക്കുന്നത് എന്നോർക്കുക. ഇതിന് പ്രാർത്ഥന ആവശ്യമാണ്. മുൻ പാപ്പ ബെനഡിക്ട് പതിനാറാമൻ ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ, സഭ നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണ്. കൃഷിയിടം ദൈവത്തിൻ്റേതാണ്. അങ്ങനെ പ്രേഷിത ദൗത്യം പ്രഥമമായും ദൈവകൃപയിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നോർക്കുക. അപ്പസ്തോലൻ അല്ലെങ്കിൽ മിഷണറി വളരുന്നതും ജീവിക്കുന്നതും പ്രാർത്ഥനയിലാണ്. അങ്ങനെ ആയിരിക്കണം. പ്രാർത്ഥനയാണ് അയാളുടെ പ്രവൃത്തിക്ക് ജീവിത വെളിച്ചവും ശക്തിയുമാകേണ്ടത്. പ്രാർത്ഥനയില്ലാതാകുമ്പോൾ സ്രോതസ്സായ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അങ്ങനെ നമ്മിലെ പ്രേഷിത ചൈതന്യവും തീക്ഷ്ണതയും നിലയ്ക്കുന്നു, കെട്ടുപോകുന്നു. സുവിശേഷവത്കരണം നടക്കേണ്ടത് നമ്മുടെ മുട്ടിപ്പായ പ്രാർത്ഥന വഴിയാണ്. ആകയാൽ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് ജീവിക്കാം. ദൈവവുമായി നിരന്തരമായി ബന്ധമില്ലാത്ത പ്രേഷിത വൃത്തി മെല്ലെ സാധാരണ തൊഴിലായിട്ട് പരിണമിക്കും എന്നോർക്കുക. ഘടനകളുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന അമിതമായ പ്രവർത്തനപരതയുടെ മനോഭാവം സഭയിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് പ്രേഷിത പ്രവൃത്തിക്ക് ചേർന്നതല്ല എന്നോർക്കണം. തൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും മുൻപും ക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ള തീവ്രവും ദൈർഘ്യവുമായ പ്രാർത്ഥനാവേളകൾ നമുക്കെന്നും മാതൃകയായിരിക്കട്ടെ, നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. സമ്മർദ്ദം ചെലുത്തുന്ന കടമകളുടെ കടമ്പകൾക്ക് മുൻപിലും അതിവേഗതയുടെ കൊടും കയത്തിലും ജീവിതത്തിലൊരു ധ്യാനാത്മക ചൈതന്യം എപ്പോഴും വളർത്തിയെടുക്കാനും നിലനിർത്താനും പരിശ്രമിക്കാം. പ്രേഷിത ദൗത്യത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും പാവങ്ങളിലേക്ക്, പരിത്യക്തരിലേക്ക് നമ്മെ വിളിക്കുമ്പോൾ ആർദ്രമായ സ്നേഹവും കാരുണ്യവുമുള്ള ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് എന്നും ചേർന്നിരിക്കാം, അനുരൂപപ്പെട്ട് ജീവിക്കാം. അതായിരിക്കും ക്രിസ്തു ശിഷ്യൻ്റെ ഫലപ്രാപ്തിയും ഫലപ്രാപ്തിയുടെ രഹസ്യവും. മടിശീലയോ ചെരുപ്പോ ബാണ്ഡമോ നിങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതായത് ആൾബലമോ സ്ഥാപനത്തിൻ്റെ പെരുമയോ വലുപ്പമോ ഉപായസാധ്യതകളുടെ മൂലധനത്തിൻ്റെയോ വസ്തുവക്കകളുടെയോ അളവോ സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഈടോ ഉറപ്പോ അല്ല എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ക്രിസ്തു സ്നേഹത്താൽ പ്രചോദിതരായി മുന്നേറുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക, ജീവന്റെ തരുവായ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് ജീവിക്കുക, ഇവയാണ് യഥാർത്ഥമായ സുവിശേഷവത്കരണത്തിന്റെ മുഖമുദ്ര. ദൈവീക സമാശ്വാസത്തിന്റെ സാക്ഷികളായിരിക്കുന്നതിനും ക്രിസ്തുവിന്റെ കുരിശിനെ സ്നേഹിക്കുന്ന യുക്തി എന്നും ജീവിതത്തിൽ പാലിക്കുന്നതിനും ക്രിസ്തുവിനോട് ആഴമായി ഐക്യപ്പെട്ട് ജീവിക്കുന്നതിനും പരിശുദ്ധ കന്യകാമറിയം സുവിശേഷനാഥ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നവും ഫലസമൃദ്ധവും ആയിത്തീരട്ടെ.
നേരറിയാമോ നേത്രങ്ങളെ, നേരറിയാമോ നേത്രങ്ങളെ, നിങ്ങൾ കാണുവതേതും ദൈവമാണോ? കേട്ടറിയാ മാർഗം, നേരറിയാമോ നേത്രങ്ങളെ,
കെസ്റ്ററും സാന്ദ്രയും ചേർന്നാലപിച്ച ഈ ഗാനം രാജേന്ദ്രൻ ഹരിപ്പാടിന്റെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്.
നാനാത്വത്തിൽ നിന്നേകത്വവും ഏകത്വത്തിൽ നൽ നാനാത്വവും, നിസ്തുല്യനല്ലോ എന്നെന്നും വന്ദിത നിസ്തുല്യനല്ലോ,
എന്നെന്നും വന്ദിത നിസ്തുല്യനല്ലോ.
നേരറിയാമോ നേത്രങ്ങളെ, ശാസ്ത്രാദി തത്വങ്ങളും താർക്കിക ശാസ്ത്രാദിവാദങ്ങളും,
വേദാദി ശാസ്ത്രാദി തത്വങ്ങളും താർക്കിക ശാസ്ത്രാദിവാദങ്ങളും,
ഏതുമേ നൽകുമോ മോക്ഷമാർഗം? ശ്രീ യേശു മാർഗം, ഓ ആ മോക്ഷമാർഗം, ശ്രീ യേശു നൽകും മോക്ഷമാർഗം,
ശ്രീ യേശു നൽകും മോക്ഷമാർഗം.
നേരറിയാമോ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ മൈക്കിൾ പനച്ചിക്കലിന്റെ വചനപാരായണവും ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച മലങ്കര റീതിയിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളുമാണ്.